2021 ഏപ്രിൽ 12 തിങ്കളാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ രണ്ടാം പേജിൽ നിന്ന് വൈഗയുടെ മരണം ഉത്തരം തേടുന്ന കടങ്കഥ. ശ്യാം കൊപ്പറമ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. മകളെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് ആ രാത്രിയിൽ സാനുമോഹൻ അപ്രത്യക്ഷനായത് എവിടേക്ക്? വൈഗ എന്ന 11-കാരിയുടെ മരണം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലുയർത്തുന്ന വെല്ലുവിളിക്ക് പിന്നിൽ ബുദ്ധിമാനായ കൊലയാളിയുടെ സമർത്ഥമായ തിരക്കഥയാണോ? കൊല നടത്തിയത് സാനു തന്നെയോ? ദുരൂഹതകൾ ബാക്കിവെക്കുന്ന കഥയിൽ ഇതുവരെ മുഖം വെളിപ്പെടാത്ത കഥാപാത്രങ്ങൾ ആരെല്ലാം? മൂന്നാഴ്ചയായിട്ടും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലെ അണിയറക്കഥ തേടി തൃക്കാക്കര. ആ രാത്രിയിൽ സംഭവിച്ചത് എന്താണ്? 4-ാം ക്ലാസ്സുകാരിയായ മകൾ വൈഗയെ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തി അച്ഛൻ സാനു അപ്രത്യക്ഷനാവുകയായിരുന്നു. അതാണ് സംഭവിച്ചതെങ്കിൽ എന്തിന്? ദുരൂഹതകളുടെ ആ രാത്രിക്ക് ശേഷം 3 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിടികൊടുക്കാതെ സാനു ഒളിവിൽ കഴിയുന്നത് എവിടെ? വാളയാർ ചെക്ക് പോസ്റ്റിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ സാനുവിന്റെ വെളുത്ത ഫോക്സ് വാഗൺ കാർ പിന്നെ എവിടെ മറഞ്ഞു? സാനു സാമ്പത്തികമായി കബളിപ്പിച്ചതായി പറയപ്പെടുന്നവരുടെ കൈകൾ വൈഗയുടെ മരണത്തിന് പിന്നിലുണ്ടോ? 11-കാരി വൈഗയെ കളമശ്ശേരിക്ക് സമീപം മഞ്ഞുമലിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിനടുത്ത് മുട്ടാർപ്പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിലെ ദുരൂഹതകളുടെ കുരുക്കഴിക്കാൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്രത്യക്ഷനായ അച്ഛൻ സാനുമോഹനായി ചെന്നൈ ഉൾപ്പെടെ പലയിടത്തും പോലീസ് തെരച്ചിൽ തുടരുമ്പോൾ ഓരോ ദിവസവും മുറുകുന്നത് ചോദ്യങ്ങളുടെ കുരുക്ക്. എല്ലാം സാനു തയ്യാറാക്കിയ തിരക്കഥയെന്ന് പോലീസ് കരുതുന്നതിന് കാരണങ്ങളുണ്ട്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ദൃശ്യം എന്ന സിനിമയിൽ പോലീസ് അന്വേഷണത്തെ സമർത്ഥമായി നേരിടാൻ നായകൻ ജോർജ് കുട്ടി നടത്തിയ ആസൂത്രണങ്ങൾക്ക് സമമാണ് സിനിമാഭ്രാന്തനായ സാനുമോഹൻ തയ്യാറാക്കിയ പദ്ധതിയെന്നാണ് നിഗമനം. ജോർജ് കുട്ടിയെപ്പോലെ തന്നെ സിനിമയോട് അഭിനിവേശമുള്ളയാളാണ് സാനുവും. 2016 LBW എന്ന ന്യൂ ജനറേഷൻ സിനിമയുടെ നിർമ്മാണത്തിന് സാനു പങ്കാളിയുമായി. പൂനെയിൽ സാനുവിന്റെ സുഹൃത്തായിരുന്ന തിരുവനന്തപുരം സ്വദേശി എസ് ഉണ്ണികൃഷ്ണനാണ് നിർമ്മാതാവ്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഇയാളെ കണ്ടെത്തി പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പുതിയ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. വൈഗയും അടുത്തിടെ ബില്ലി എന്ന ചെറു സിനിമയിൽ അഭിനയിച്ചു. സ്വന്തം മകളെ മരണത്തിലേക്ക് തള്ളിവിട്ട് തന്നെ പ്രണയിച്ച് ഒപ്പമിറങ്ങിവന്ന ഭാര്യ രമ്യയെയും ഉപേക്ഷിച്ച് ഒളിവിൽ പോകേണ്ട കാര്യം സാനുവിനുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് 3 സംഘമായി തിരിഞ്ഞ് ചെന്നൈയിലും കോയമ്പത്തൂരും തിരുവനന്തപുരത്തും പാലക്കാട്ടും അരിച്ചുപെറുക്കിയിട്ടും സാനുവിനെ കുറിച്ച് വിവരമൊന്നുമില്ല. 2016 മുതൽ കാക്കനാട് നല്ല നിലയിൽ ജീവിച്ചിരുന്ന സാനുവും കുടുംബവും ഏതാനും മാസങ്ങളെ ആയുള്ളൂ സാമ്പത്തിക പ്രശ്നത്തിലായിട്ട്. കാരണമെന്തെന്ന് ഇതുവരെ സൂചന കിട്ടിയിട്ടില്ല. ഈ കാലയളവിലാണ് എറണാകുളത്തുള്ളവരുടെ പക്കൽ നിന്ന് പണം വാങ്ങിയതും മറ്റ് ഇടപാടുകൾ നടത്തിയതും. 21 രാത്രി 7:30 ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ നിന്ന് മകൾ വൈഗയുമായി പുറപ്പെട്ട സാനു ഇടയ്ക്ക് ആരെയെങ്കിലും കണ്ടുവോ എന്നതിനെക്കുറിച്ച് പോലീസിന് ഇതുവരെ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. വൈഗയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങിമരണമെന്ന് വ്യക്തമാണ്. മറ്റു പരിക്കുകൾ ഒന്നുമില്ല. വിജനമായ മുട്ടാർ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴേക്ക് ബോധരഹിതയായ വൈഗയെ എറിഞ്ഞിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. ആരാണ് അത് ചെയ്തതെന്ന് അറിയണമെങ്കിൽ സാനുമോഹൻ പറയണം. 9 ഷട്ടറുള്ള റെഗുലേറ്ററിന്റെ 1 ഷട്ടർ മാത്രമാണ് തുറന്നു കിടക്കുന്നത്. ഇതിലൂടെ മൃതദേഹം മറുഭാഗത്തെത്തി കരയോട് ചേർന്ന് പൊങ്ങുകയായിരുന്നു. കഴിഞ്ഞ 5-6 മാസത്തിനിടെയാണ് സാനു പല രീതിയിൽ പണം കബളിപ്പിക്കൽ ഉൾപ്പെടെ പല മാർഗങ്ങളിൽ ചെറിയ തുക മുതൽ 10 ലക്ഷങ്ങൾ വരെ സമാഹരിക്കാൻ തുടങ്ങിയത്. മുങ്ങുന്നതിന് മുമ്പ് ആസൂത്രിതമായി ചെയ്ത ധനസമാഹരണമാകാമെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. സാനുവിന്റെ പ്രകൃതം. ചെറുപ്പം മുതൽ വിചിത്രമായ സ്വഭാവ രീതികളുള്ളയാളായിരുന്നു സാനുവെന്ന സാനുമോഹൻ. പെട്ടെന്ന് ആരുമായും അടുക്കുന്ന സ്വഭാവക്കാരനല്ല. 2-ാം ക്ലാസ് മുതൽ മുതുകുളത്തെ അമ്മാവന്റെ വീട്ടിൽ നിന്നായിരുന്നു പഠനം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും താമസിക്കാനും ഭയപ്പെടുകയും ചെയ്തു. വിവാഹശേഷം പൂനെയിലേക്ക് പോയ സാനു അവിടെ നിന്ന് 5 വർഷം മുമ്പ് മടങ്ങിയെത്തി. കാക്കനാട് കങ്ങരപ്പടി ശ്രീ ഗോകുലം ഹാർമണി ഫ്ളാറ്റിൽ താമസമാക്കിയ ശേഷവും ഒതുങ്ങിയായിരുന്നു ജീവിതം. ഫ്ളാറ്റിലെ ആദ്യ താമസക്കാരനായ സാനു അയൽവാസികളുമായെല്ലാം നല്ല ബന്ധം പുലർത്തി. ഫ്ളാറ്റിലെ റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറിയായി കഴിഞ്ഞ മാസം തെരഞ്ഞെടുക്കപ്പെട്ടു. April 1 സ്ഥാനമേൽക്കാനിരിക്കെയാണ് വൈഗയുടെ ദുരൂഹമരണവും സാനുവിന്റെ തിരോധാനവും. പഠനത്തിലും കലാവേദികളിലും മിടുക്കിയായിരുന്നു വൈഗ. സിനിമയിലും അഭിനയിച്ചു. കാക്കനാടിന് സമീപം തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെക്കുറിച്ച് അധ്യാപകർക്കും സഹപാഠികൾക്കും നല്ലതേ പറയാനുള്ളൂ. നൃത്ത അരങ്ങേറ്റം ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു. സ്കൂളിലും ഡാൻസ് ക്ലാസ്സിലും പതിവായി അമ്മ തന്നെയാണ് കൊണ്ടുവിടാറ്. ഇടയ്ക്ക് സാനുവും എത്താറുണ്ട്. ഫ്ളാറ്റിലെ കുട്ടികൾക്കിടയിലും പ്രിയപ്പെട്ടവൾ. സന്തോഷവതിയായി പാറിപ്പറന്നു നടന്ന വൈഗയുടെ ദുരന്തം ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല ഇവർക്കാർക്കും. ശ്യാമോൻ നവരംഗം സംവിധാനം ചെയ്ത ചിത്രഹാർ എന്ന സിനിമയിൽ പ്രധാന വേഷം അഭിനയിച്ചിട്ടുണ്ട് വൈഗ. സിനിമ റിലീസായിട്ടില്ല. 5 ചെറു സിനിമകൾ ചേർന്നതാണ് ചിത്രഹാർ. ഇതിൽ ബില്ലി എന്ന സിനിമയിലെ 3 പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് വൈഗ. ബില്ലിയുടെ ഡബ്ബിംഗ് പൂർത്തിയാകാനുണ്ട്. ആലുവ സ്വദേശിയാണ് സിനിമയുടെ നിർമ്മാതാവ്. ദുരൂഹതകൾ നിരവധി. വഴിയിലെ ചെക്ക് പോസ്റ്റുകളിലെയും ടോൾ പ്ലാസുകളിലെയും CCTV ക്യാമറകളിൽ പതിയുമെന്ന് വ്യക്തമായി അറിയാവുന്ന സാനു സ്വന്തം കാറിൽ തന്നെ സംസ്ഥാനം വിട്ടത് പോലീസിനെ വഴിതെറ്റിക്കാനാകാം. കാണാതാകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പേ സാനു സ്വന്തം ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി. ഈ ഫോൺ കങ്ങരപ്പടിയിലെ മൊബൈൽ കടയിൽ വിറ്റു. ഭാര്യ രമ്യയുടെ ഫോണാണ് പിന്നെ ഉപയോഗിച്ചിരുന്നത്. രമ്യയുടെ സ്വർണ്ണാഭരണങ്ങൾ 11.47 ലക്ഷം രൂപയ്ക്ക് കാക്കനാട്ടെ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ പണയം വെച്ചു. രമ്യയുടെ പേരിലുള്ള ഫ്ളാറ്റ് അവർ അറിയാതെ 10 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചു. ഇന്റീരിയർ കരാർ ഏൽപ്പിച്ചയാളിൽ നിന്നാണ് പണം വാങ്ങിയത്. ഈ ഇടപാട് സംശയാസ്പദം. രമ്യയെ തൃക്കുന്നപ്പുഴയിലെ സാനുവിന്റെ അമ്മാവന്റെ മകന്റെ വീട്ടിലാക്കി. കായംകുളത്തെ അമ്മാവന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് മകളുമായി കാക്കനാട്ടേക്ക് മടക്കം. ഫ്ളാറ്റിലെത്തിയ ശേഷം ഉടനെ മടങ്ങുമ്പോൾ വൈകിയെ തുണി കൊണ്ട് പുതപ്പിച്ച് തോളിൽ കിടത്തിയാണ് കാറിലേക്ക് കൊണ്ടുവന്നത്. മൃതദേഹം കണ്ടെത്തിയ മഞ്ഞുമൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിലേക്ക് സാനുവിന് വരേണ്ട ഒരു കാര്യവുമില്ല. പതിവ് യാത്രാ വഴിയല്ല വിജനമായ ഇവിടം. റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്താണ് നഗരത്തിലെ ക്രിമിനലുകളുടെയും മയക്കുമരുന്ന് ഇടപാടുകാരുടെയും കേന്ദ്രങ്ങളിലൊന്നായ കളമശ്ശേരി ഗ്ലാസ് ഫാക്ടറി കോളനി. ഫ്ളാറ്റിലെ കിടപ്പുമുറിയിൽ കണ്ടെത്തിയ രക്തപ്പാടുകൾ ഇവ വൈകിയുടേതല്ലെന്നാണ് രാസപരിശോധനാ ഫലം. DNA പരിശോധനാ ഫലം പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സംഭവിച്ചത് എന്താകാം? പൂനെയിൽ തുടങ്ങി കൊച്ചിയിൽ വരെ സാനു സാമ്പത്തികമായി കബളിപ്പിച്ചവർ നിരവധിയുണ്ട്. ഇവരുടെ പ്രതികാരം: സാനുവിനെ തട്ടിക്കൊണ്ടുപോകാം, മകളെ ഇല്ലാതാക്കാം, കേസുകളിലും ബാധ്യതകളിലും ഒഴിവാകാനുള്ള തിരോധാനം. ഫ്ളാറ്റിൽ നിന്ന് സാനു വൈകിയെ തോളിൽ കിടത്തിയാണ് കാറിൽ കൊണ്ടുവന്ന് ഇരുത്തിയത്. മയങ്ങിയ നിലയിലെന്ന് സംശയം. ഈ അവസ്ഥയിൽ തന്നെ വൈകിയെ മുട്ടാർപുഴയിലേക്ക് തള്ളി. പുതിയ പേരിൽ വിലാസത്തിൽ ഇനി മറ്റൊരു രാജ്യത്തോ സംസ്ഥാനത്തോ സ്വസ്ഥജീവിത ലക്ഷ്യം. പാസ്പോർട്ട് മറ്റോ തിരിച്ചറിയൽ രേഖകളോ കൊണ്ടുപോകാത്തതും സംശയകരം. വൈകിയും ഭാര്യ രമ്യയും ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ സിം കാർഡുകൾ സാനുവിന്റെ പക്കൽ. കോയമ്പത്തൂർ വരെയാണ് സാനുവിന്റെ കാർ ക്യാമറയിൽപ്പെട്ടത്. കാർ ഇവിടെ പൊളിക്കലുകാർക്ക് വിറ്റിട്ടാകാം സ്ഥലം വിട്ടിരിക്കുക. വ്യാജ പാസ്പോർട്ടും രേഖകളും ഉപയോഗിച്ച് രാജ്യം വിട്ടിരിക്കാം. റോഡ് മാർഗം എളുപ്പം നേപ്പാളിലേക്ക് കടക്കാനും സാധിക്കും. അന്വേഷണത്തിലെ കടമ്പകൾ: ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും ATMഉം ഉപയോഗിക്കുന്നില്ല. കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടാകും. 3 സിമ്മുകൾ പക്കലുണ്ട്. ഇവ ഇടയ്ക്ക് ആക്ടീവ് ആകുന്നതും അന്വേഷണം വഴിതെറ്റിക്കാനുള്ള തന്ത്രമായേക്കാം. സുഹൃത്തുക്കൾ കുറവ്, ബന്ധുക്കളുമായി അടുപ്പമില്ല. തിരോധാനത്തിന് ശേഷം ആരുമായും ബന്ധപ്പെട്ടതായി വിവരമില്ല. കാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പൂനെയിലെ സാനുവിന്റെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. രമ്യയ്ക്ക് പോലും ഭർത്താവിന്റെ ഇടപാടുകളെക്കുറിച്ച് ധാരണയില്ല, അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നില്ല. ജീവനെപ്പോലെ സ്നേഹിച്ച മകളെ സാനു കൊലപ്പെടുത്തിയെങ്കിൽ അതിനുള്ള കാരണം അജ്ഞാതം. അന്വേഷകർ ആരെല്ലാം? കൊച്ചി സിറ്റി പോലീസാണ് വൈഗ കേസ് അന്വേഷിക്കുന്നത്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഐശ്വര്യ ഡോങ്കെ, തൃക്കാക്കര SP PK ശ്രീകുമാർ, തൃക്കാക്കര CI K ധനപാലൻ എന്നിവർക്കാണ് നേതൃത്വം. 3 പ്രത്യേക ടീമുകൾ കേസിന് പിന്നാലെ തന്നെയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന പോലീസിലെ സ്ഥലം മാറ്റവും തെരഞ്ഞെടുപ്പും അന്വേഷണത്തെ ബാധിച്ചു. 3 അന്വേഷണ ഉദ്യോഗസ്ഥരും 1 മാസം മുമ്പ് മാത്രം ഇവിടെ ചുമതലയേറ്റവരാണ്. ACPയും CIയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞാൽ മാറിപ്പോവുകയും ചെയ്യും. കഥ ഇതുവരെ. ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് സമീപം തൃക്കുന്നപ്പുഴ സ്വദേശികളാണ് സാനുമോഹനും ഭാര്യ രമ്യയും. നല്ല സാമ്പത്തിക ചുറ്റുപാടുകളുണ്ടായിരുന്ന കിഴക്കേക്കര വടക്ക് വലിയ പറമ്പ് കൈതക്കാട്ടിൽ തറവാട്ടിൽ മോഹനന്റെയും സരളയുടെയും 2-ാമത്തെ മകനാണ് സാനു. ഇലക്ട്രിക്കൽ ITI ആണ് വിദ്യാഭ്യാസ യോഗ്യത. സാനുവിന്റെ ബന്ധുക്കൾ നിരവധി പേർ പൂനെയിലാണ്. ജ്യേഷ്ഠൻ സിനുവും കുടുംബസമേതം അവിടെയുണ്ട്. സാനുവിന്റെ വീടിനടുത്ത് തന്നെയുള്ള തെക്കേച്ചിറയിൽ ബ്രൈറ്റ് രാജുവിന്റെയും രോഹിണിയുടെയും മകൾ രമ്യയെ സാനു പ്രണയിച്ചാണ് 2009 May 10 വിവാഹം കഴിച്ചത്. BA ബിരുദധാരിയായ രമ്യ കുടുംബം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിനാൽ ബന്ധത്തെ വീട്ടുകാർ എതിർത്തു. എങ്കിലും സാനുവിന്റെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങുകയായിരുന്നു. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതിരുന്ന സാനു വിവാഹശേഷം രമ്യയുമായി പൂനെയിലേക്ക് പോയി. ബ്രൈറ്റ് രാജുവിന്റെ മൂത്ത മകളാണ് രമ്യ. ഇളയ മകൾ രേഖയും ഭർത്താവ് പ്രവീണും ആലപ്പുഴയിലാണ് താമസം. ഇവരുമായി മാത്രമാണ് രമ്യയും സാനുവും ബന്ധം പുലർത്തിയിരുന്നത്. തൃക്കുന്നപ്പുഴയിൽ ബ്രൈറ്റ് എന്ന ഹോട്ടൽ നടത്തിയിരുന്നതിനാലാണ് രാജുവിന് ബ്രൈറ്റ് രാജു എന്ന പേര് വന്നത്. പൂനെയിൽ ശ്രീസായ് മെറ്റൽസ് എന്ന പേരിൽ ലെയ്ത്ത് ബിസിനസ്സിലായിരുന്നു സാനു. നിരവധി പേരിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ട്. പലർക്കും വണ്ടി ചെക്കുകളും നൽകി. ചിട്ടിയിൽ ചേർന്ന് 16 ലക്ഷത്തോളം രൂപ വിളിച്ചെടുത്ത കേസിൽ അറസ്റ്റ് വാറന്റുണ്ട്. 2016 ഈ കേസിൽ പൂനെ പോലീസ് തൃക്കുന്നപ്പുഴയിലെത്തിയിരുന്നു. 2016 വീട്ടുപകരണങ്ങൾ പോലും ഉപേക്ഷിച്ച് സാനുവും കുടുംബവും കേരളത്തിലേക്ക് മുങ്ങി. ഈ കാലയളവിൽ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ അയക്കുകയും ചെയ്തു. 6 മാസം മുമ്പ് വരെ തൃക്കുന്നപ്പുഴയിലെ ആരുമായും ബന്ധപ്പെട്ടിട്ടില്ല. പിതാവ് മോഹനൻ മരിച്ചപ്പോൾ പോലും എത്തിയില്ല. ഇതുവരെ അമ്മയെ കാണാനും പോയിട്ടില്ല. നാട്ടിൽ അടുപ്പമുള്ളവർ ഇല്ലെന്ന് തന്നെ പറയാം. വളരെ കുറച്ച് സൗഹൃദങ്ങൾ മാത്രമേ സാനു നിലനിർത്തിയിരുന്നുള്ളൂ. പൂനെയിൽ നിന്ന് എത്തി നേരെ തൃക്കാക്കരയിലെ ഉൾപ്രദേശമായ കങ്ങരപ്പടിയിലെ ഫ്ളാറ്റ് വാങ്ങി താമസം തുടങ്ങി. ഇന്റീരിയർ വർക്കുകൾ ചെയ്യുന്ന ബിസിനസ്സിലും ഏർപ്പെട്ടു. സാനുവിന്റെ തട്ടിപ്പുകൾ: 2016 പൂനെയിലെ ചിട്ടി തട്ടിപ്പ്. 20 ലക്ഷം രൂപയുടെ ചിട്ടി ചേർന്ന ശേഷം 16 ലക്ഷം രൂപയ്ക്ക് വിളിച്ചെടുത്ത് കുടിശ്ശികയാക്കി. പൂനെയിലെ പരിചയക്കാരിൽ നിന്ന് ചെറുതും വലുതുമായ തുകകൾ കടം വാങ്ങി മടക്കി നൽകിയിട്ടില്ല. 2019-2020 കാക്കനാട്ടെ വിവിധ വീടുകളിലെ ഇന്റീരിയർ ഡിസൈൻ ജോലികൾ ഏറ്റെടുത്ത് പണം വാങ്ങിയ ശേഷം പണി നിർവഹിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ 4 പരാതികളുണ്ട്. സാനുവിന്റെ ഫ്ളാറ്റിലെ താമസക്കാരിൽ ചിലരും തട്ടിപ്പിനിടയായി. ഫ്ളാറ്റിലുള്ളവരും പുറത്തുനിന്നുള്ളവരിൽ നിന്നും വലുതും ചെറുതുമായ തുകകൾ കടം വാങ്ങിയിട്ടുണ്ട്. പലചരക്ക് പച്ചക്കറി കടകളിൽ വരെ കുടിശ്ശിക. രമ്യയുടെ പേരിലുള്ള ഫ്ളാറ്റ് രമ്യ അറിയാതെ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനായി വ്യാജരേഖകൾ നിർമ്മിച്ചിട്ടുണ്ടാകാം. എറണാകുളം നഗരത്തിലെ പ്രമുഖ ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിൽ നിന്ന് 1.30 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇന്റീരിയർ കരാറെടുത്ത വീട്ടിലേക്ക് വാങ്ങി പണം നൽകാതെ കബളിപ്പിച്ചു. രമ്യയെയും പറ്റിച്ചു. കോവിഡ് ലോക്ഡൌൺ കാലത്ത് രമ്യയെയും വൈകിയും സാനു കുറച്ചു ദിവസം രമ്യയുടെ വീട്ടിൽ കൊണ്ടാക്കിയിരുന്നു. ഈ സമയത്താണ് രമ്യയുടെ 40 പവൻ ആഭരണങ്ങൾ ബെഡ്റൂമിലെ മേശ പൊളിച്ചെടുത്ത് സാനു പണയം വെച്ചത്. രമ്യ ഇക്കാര്യം മനസ്സിലാക്കി ചോദിച്ചപ്പോൾ ഈ ഫെബ്രുവരിയിൽ തിരികെ എടുത്തു നൽകുമെന്നും പറഞ്ഞു. പക്ഷേ അത് നടന്നില്ല. രമ്യയുടെ പേരിലുള്ള ഫ്ളാറ്റ് 10 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചതും രമ്യ അറിയാതെയാണ്. 2 വർഷം മുമ്പ് പൂനെയിലെ ഫ്ളാറ്റിന് 35 ലക്ഷം രൂപ അഡ്വാൻസ് നൽകിയെന്ന് സാനു പറഞ്ഞിരുന്നു. പിന്നീട് രമ്യയെയും മകളെയും കൂട്ടി ആരും അറിയാതെ പൂനെയിൽ പോയി ഇത് റദ്ദാക്കി. എന്നാൽ അഡ്വാൻസ് നൽകിയത് 9 ലക്ഷം രൂപയാണെന്നും തിരികെ കിട്ടിയത് 5 ലക്ഷമാണെന്നും പോലീസ് പിന്നീട് കണ്ടെത്തി. തേവക്കൽ വിദ്യോദയ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വൈഗിയുടെ ജനനത്തീയതി 2010 ഒക്ടോബറിലാണ്. പക്ഷേ പ്രചരിക്കുന്ന വയസ്സ് 13 എന്നാണ്. രമ്യയുടെ സഹോദരി ഭർത്താവ് പ്രവീൺ തൃക്കാക്കര പോലീസിൽ നൽകിയ പരാതിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയതാണ് ഇതിന് കാരണം. സാനുവിന്റെ പണം പോയതെങ്ങനെ? സാനു മോഹന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ ചൂതാട്ട ഭ്രമമാണെന്ന സംശയം ഉയർന്നിട്ടുണ്ട്. വലിയ തോതിൽ ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്ന സ്വഭാവവും ഇയാൾക്കുണ്ടായിരുന്നു. ഓൺലൈൻ ചൂതാട്ടത്തിലും പങ്കെടുത്തതായി സൂചനയുണ്ട്. ഗോവയിലെ കസിനോകളിൽ ചൂതാട്ടത്തിന് പോകുന്ന കാര്യം സുഹൃത്തുക്കളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നത്രേ. ദുരൂഹതകളുടെ ആ രാത്രി, മാർച്ച് 21 രാത്രി 7:30, തൃക്കുന്നപ്പുഴയിലെ സാനുവിന്റെ അമ്മാവന്റെ മകൻ ഉമേഷിന്റെ വീട്ടിൽ രമ്യയെ വിട്ട ശേഷം സാനു വൈകിയുമായി യാത്ര പുറപ്പെടുന്നു. രാത്രി 9:30 വൈകിയുമായി സാനു കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലെത്തുന്നു. രാത്രി 10 മയങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ വൈകിയെ ചെറിയ ഷീറ്റിൽ പുതപ്പിച്ച് തോളിൽ എടുത്തുകൊണ്ടുവന്ന് സാനു കാറിലിരുത്തുന്നു. മാർച്ച് 22 പുലർച്ചെ 1:46 വാളയാർ ടോൾ പ്ലാസയിലൂടെ സാനു കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നു. മാർച്ച് 22 രാവിലെ 10:30 വൈഗിയുടെ മൃതദേഹം മഞ്ഞുമ്മൽ മുട്ട റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം കണ്ടെത്തുന്നു. പിടിതരാത്ത സംശയങ്ങൾ. സാനു വൈഗിയുമായി ഫ്ളാറ്റിൽ നിന്ന് കാറിൽ അസാധാരണമായ വേഗത്തിൽ ഇറങ്ങിപ്പോയത് 21 രാത്രി 10 മണിക്കാണ്. പിറ്റേന്ന് പുലർച്ചെ 1:46 വാളയാർ ടോൾ പ്ലാസ കടന്നു. ഇതിനിടെ വൈഗിയെ ഒഴിവാക്കുകയും ചെയ്തു. ടോൾ പ്ലാസ കഴിഞ്ഞാൽ 4 കിലോമീറ്റർ കൂടി കഴിഞ്ഞാണ് ചെക്ക് പോസ്റ്റ്. കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കണം. എറണാകുളം മുതൽ വാളയാർ വരെ ഒരു ക്യാമറയിലും സാനുവിന്റെ കാർ പതിഞ്ഞിട്ടില്ല. പ്രധാന റോഡുകൾ ഒഴിവാക്കിയാകും സഞ്ചരിച്ചിരിക്കുക. നല്ല വേഗതയിൽ പോയാലും 1:46 ടോൾ പ്ലാസയിലെത്തുക അത്ര എളുപ്പമല്ല. ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് ഈ സമയ സൂചനകൾ.